നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. വയനാട്ടിലെ പ്രകൃതി ദുരന്ത പുനരധിവാസ മാതൃകാ ടൌൺഷിപ്പിന് നാളെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. വയനാട് ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുകയാണ് വേണ്ടതെന്ന് ഹൈക്കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. LDF ഗവൺമെന്റിന്റെ 4 വാർഷികാഘോഷങ്ങൾക്ക് അടുത്ത മാസം 21 തുടക്കമാകും. സംസ്ഥാനത്തെ ഈ വർഷത്തെ SSLC പരീക്ഷ അവസാനിച്ചു. അർജന്റീന 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി. മുണ്ടക്കൈ ചൂരൽമല പ്രകൃതി ദുരന്ത അതിജീവിതർക്കായി ഗവൺമെന്റ് നിർമ്മിക്കുന്ന വയനാട് മാതൃകാ ടൌൺഷിപ്പിന് നാളെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. 7 സെന്റ് പ്ലോട്ടുകളിൽ 1000 ചതുരശ്ര അടി വീടുകളാണ് നിർമ്മിക്കുന്നത്. റോഡ്, അനുബന്ധ പൊതുസ്ഥാപനങ്ങൾ, വ്യാപാര വാണിജ്യ സൌകര്യങ്ങൾ എന്നിവ ടൌൺഷിപ്പിൽ സജ്ജീകരിക്കും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് ടൌൺഷിപ്പ് നിർമ്മാണത്തിന്റെ ചുമതല. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ്.
8 കാത്തിരിപ്പിനൊടുവിൽ ടൌൺഷിപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുകയാണ്. 750 കോടി രൂപയാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ വകയിരുത്തിയിട്ടുള്ളത്. കൂടാതെ പുന്നപ്പുഴയിലെ ദുരന്താവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനായി 195 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന എൽസൻ എസ്റ്റേറ്റിലാണ് ദുരന്തബാധിതർക്കായി ടൌൺഷിപ്പ് നിർമ്മിക്കുന്നത്. നിയമപ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്തത്. 1 ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ട 242 ഗുണഭോക്താക്കളും സമ്മതപത്രം കൈമാറിയിട്ടുണ്ട്. നാളെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൌൺഷിപ്പിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കും. ഇതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചു.
വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുകയാണ് വേണ്ടതെന്ന് ഹൈക്കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം നിർദ്ദേശിച്ചത്. വായ്പാ തുക പതിയെ വായ്പയായി കണക്കാക്കി 1 മൊറട്ടോറിയം അനുവദിക്കാമെന്ന കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശത്തോട് കോടതി യോജിച്ചില്ല. ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കാകിയ വിവിധ വകുപ്പുകൾക്ക് ഈ മാസം 31 പണം കൈമാറണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ ഗുണഭോക്തൃ പട്ടികയിൽ പേരുൾപ്പെടുത്തുന്നതിന് അപ്പീൽ അപേക്ഷ നൽകേണ്ട തീയതി നീട്ടി. ഈ മാസം 30 അപ്പീൽ അപേക്ഷകൾ നൽകാനാവുന്നതാണ്. വയനാട് ജില്ലയിലെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി നാളെ രാവിലെ മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്യും. മാനന്തവാടി GUP സ്കൂളിലാണ് ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചിരിക്കുന്നത്. LDF ഗവൺമെന്റിന്റെ 4 വാർഷികാഘോഷങ്ങൾക്ക് അടുത്ത മാസം 21 തുടക്കമാകും. 30 ആഘോഷങ്ങൾ. വാർഷികാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 21 കാസർഗോഡും സമാപനം 23 തിരുവനന്തപുരത്തുമാണ്. എല്ലാ ജില്ലകളിലും പ്രത്യേകം സംഘടിപ്പിക്കുന്ന യോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. ഇതിനു പുറമെ കോഴിക്കോട്, എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ സംസ്ഥാനതല യോഗങ്ങളും സംഘടിപ്പിക്കും. പാലക്കാട്, തിരുവനന്തപുരം, കണ്ണൂർ, കോട്ടയം എന്നിവിടങ്ങളിൽ മേഖലാ യോഗങ്ങളും ഉണ്ടായിരിക്കും. ആഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ വിവരിക്കുന്ന 50 ഉണ്ടായിരിക്കണമെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പരിപാടികൾക്ക് ജില്ലാ കലക്ടർമാർ മേൽനോട്ടം വഹിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ദുരന്ത നിവാരണ ഭേദഗതി ബിൽ 2024 പാർലമെന്റ് പാസാക്കി. ലോക്സഭ കഴിഞ്ഞ ഡിസംബറിൽ പാസാക്കിയ ബില്ലിന് ഇന്നലെ രാജ്യസഭയും അംഗീകാരം നൽകി. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് രാജ്യസഭയിൽ ബിൽ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിലെ ബാലയോഗി ഓഡിറ്റോറിയത്തിൽ ഹിന്ദി ചലച്ചിത്രമായ ചാവയുടെ പ്രത്യേക പ്രദർശനം കാണാനെത്തും. ക്യാബിനറ്റ് മന്ത്രിമാരും പാർലമെന്റ് അംഗങ്ങളും സ്ക്രീനിംഗിൽ പ്രധാനമന്ത്രിയോടൊപ്പമുണ്ടാകും. മറാത്ത ഭരണാധികാരി ഛത്രപതി സംഭാജി മഹാരാജിന്റെ ധീരതയും നേതൃത്വവും ചിത്രീകരിക്കുന്ന സിനിമയാണ് ചാവ. ആദായ നികുതി വകുപ്പിന്റെ പ്രത്യേക ക്യാമ്പയിനിലൂടെ രാജ്യത്തെ 30,000 നികുതിദായകർ 30,300 കോടി രൂപയുടെ വിദേശ ആസ്തികളുടെയും വരുമാനത്തിന്റെയും കണക്കുകൾ സമർപ്പിച്ചതായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ പറഞ്ഞു. വിദേശ നിക്ഷേപങ്ങളിൽ ആദായ നികുതി വകുപ്പ് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദായ നികുതി റിട്ടേണുകൾ പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ട് 19,501 നികുതിദായകർക്ക് SMS ഇമെയിലുകളും അയച്ചതായി ധനമന്ത്രി അറിയിച്ചു. ഭാരതീയ കുട്ടിക്കവിതകളും പാട്ടുകളും സംരക്ഷിക്കാനും കുട്ടികളിലെത്തിക്കാനും വിദ്യാഭ്യാസ മന്ത്രാലയം ബാൽപൻ കവിതാ സംരംഭത്തിന് ഇന്ന് തുടക്കമിടും. മാതൃഭാഷയിൽ തന്നെ ലോകത്തെ മനസ്സിലാക്കാനും സന്തോഷം പകരാനും ഇത്തരം കവിതകൾ വഴിയൊരുക്കും. റംസാന് മുന്നോടിയായി രാജ്യത്തെ 32 നിരാലംബരായ മുസ്ലീങ്ങൾക്ക് പ്രത്യേകം കിറ്റുകൾ വിതരണം ചെയ്യുന്ന സൌഗത് ഇ മോദി ക്യാമ്പയിനിന് BJP ന്യൂനപക്ഷ മോർച്ച തുടക്കം കുറിച്ചു. പാവപ്പെട്ട മുസ്ലിം കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാനാണ് ക്യാമ്പയിനിലൂടെ ശ്രമിക്കുന്നതെന്ന് BJP ന്യൂനപക്ഷ മോർച്ച ദേശീയ അധ്യക്ഷൻ ജമാൽ സിദ്ദിഖി ആകാശവാണിയോട് പറഞ്ഞു. സംസ്ഥാനത്ത് ആശാവർക്കർമാരുടെ അനിശ്ചിതകാല നിരാഹാര സമരം ഏഴാം ദിവസത്തിലേക്ക് കടന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 45 ദിവസമായി ആശാപ്രവർത്തകർ സമരത്തിലാണ്. ദേശീയ ഗോത്ര സാഹിത്യോത്സവം നാളെ കോഴിക്കോട്ട് ആരംഭിക്കും. ചേവായൂർ കിർത്താഡ്സ് ക്യാമ്പസിൽ മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്യും. ഗോത്രജനതയുടെ സാഹിത്യ സംഭാവനകളെ അടുത്തറിയുകയും ഗോത്രജീവിതം മനസ്സിലാക്കുകയുമാണ് സാഹിത്യോത്സവത്തിന്റെ ലക്ഷ്യം. ശനിയാഴ്ച സമാപന സമ്മേളനത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും എം കെ രാഘവൻ എം പിയും പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഈ വർഷത്തെ SSLC പരീക്ഷ അവസാനിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ വൈകുന്നേരം 4:15 അവസാനിക്കും. രണ്ടാം വർഷ പരീക്ഷകൾ ഇന്ന് അവസാനിക്കുമെങ്കിലും അവരുടെ ഒന്നാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ശനിയാഴ്ചയെ സമാപിക്കൂ. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
സംസ്ഥാനത്താകെ 2964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി 427,021 വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. ഇതിൽ സർക്കാർ സ്കൂളുകളിലെ 142,298 വിദ്യാർത്ഥികളും മറ്റുള്ളത് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമാണ്. SSLCയോടൊപ്പം THSLC AHSLC പരീക്ഷകളും ഇന്ന് അവസാനിച്ചു. മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കുറവ്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം 72 കേന്ദ്രങ്ങളിൽ 2 ഘട്ടങ്ങളിലായി അടുത്ത മാസം 3 മുതൽ 26 വരെ നടക്കും. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 444,693 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം 89 ക്യാമ്പുകളിലായി അടുത്ത മാസം 3 മുതൽ നടക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയും ഇന്ന് അവസാനിക്കും. 28,587 വിദ്യാർത്ഥികളാണ് VHSC പരീക്ഷ എഴുതിയത്. പരീക്ഷകൾ അവസാനിക്കുന്ന ദിവസമായ ഇന്ന് സ്കൂളുകളിൽ സംഘർഷമുണ്ടാകുന്ന തരത്തിൽ ആഘോഷ പരിപാടികൾ പാടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അധ്യാപകരുടെ പ്രത്യേക ശ്രദ്ധ വേണമെന്നും സ്കൂൾ പരിസരത്ത് വാഹനങ്ങളിലുള്ള പ്രകടനങ്ങൾ അനുവദിക്കരുതെന്നും മന്ത്രിയുടെ നിർദ്ദേശമുണ്ട്.
സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ യുവ പ്രതിഭാ പുരസ്കാരങ്ങൾ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ എൻ ബാലഗോപാൽ വിതരണം ചെയ്യും. നിഖില വിമൽ, വിനിൽ പോൾ, സജന സജീവൻ, ശ്രീവിദ്യ, ദേവൻ ചന്ദ്രശേഖരൻ, റോഷിപാൽ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങും. നിലവിൽ ചാമ്പ്യന്മാരായ അർജന്റീന 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി. യുറുഗ്വായ് ബൊളീവിയ മത്സരം സമനിലയിൽ അവസാനിച്ചതോടെയാണ് അർജന്റീന ലോകകപ്പിന് യോഗ്യത നേടിയത്. ഇതോടെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ലോകകപ്പ് യോഗ്യത നേടുന്ന ആദ്യ ടീമായി അർജന്റീന മാറി. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഫൈനൽ മത്സരങ്ങൾക്ക് ഇത്തവണ ഇന്ത്യ വേദിയാകും. September 29 മുതൽ October 26 വരെയാണ് മത്സരങ്ങൾ. തിരുവനന്തപുരവും വേദികളിലൊന്നാണ്. പഞ്ചാബ്, റായ്പൂർ, വിശാഖപട്ടണം, ഇൻഡോർ എന്നിവയാണ് മറ്റു വേദികൾ. 8 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വൈകിട്ട് 7:30 ഗോഹട്ടിയിലാണ് മത്സരം. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് മത്സരങ്ങൾ ന്യൂഡൽഹിയിൽ നാളെ സമാപിക്കും. മെഡൽ പട്ടികയിൽ ഹരിയാനയാണ് മുന്നിൽ. തമിഴ്നാട് 2, ഉത്തർപ്രദേശ് 3 സ്ഥാനങ്ങളിലാണ്. ഇന്ന് പവർ ലിഫ്റ്റിംഗ് മത്സരങ്ങളും ടേബിൾ ടെന്നീസ് മത്സരങ്ങളും നടക്കും. ഇന്ന് വേൾഡ് പർപ്പിൾ ഡേ. അപസ്മാര രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നതിനാണ് എല്ലാ വർഷവും March 26 ലോകമെങ്ങും വേൾഡ് പർപ്പിൾ ഡേ ആചരിക്കുന്നത്. കോഴിക്കോട്ട് ജില്ലാതല സപ്ലൈകോ റംസാൻ ഫെയർ വൈകിട്ട് ബേപ്പൂർ നടുവട്ടത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ MK രാഘവൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. March 30 വരെയാണ് റംസാൻ ഫെയർ. വന്യജീവി സംരക്ഷണ നിയമത്തിൽ വ്യക്തതയും ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ ഭേദഗതിയും ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം നാളെ ന്യൂഡൽഹിയിൽ ധർണ നടത്തും. വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്ന വ്യവസ്ഥ നിയമത്തിലുണ്ടെങ്കിലും ചില ചട്ടങ്ങൾ ഭരണകൂടം തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പാർട്ടി നേതാവ് ജോസ് കെ മാണി ന്യൂഡൽഹിയിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട്ടിലെ പ്രകൃതി ദുരന്ത പുനരധിവാസ മാതൃകാ ടൌൺഷിപ്പിന് നാളെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളുകയാണ് വേണ്ടതെന്ന് ഹൈക്കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. LDF ഗവൺമെന്റിന്റെ 4 വാർഷികാഘോഷങ്ങൾക്ക് അടുത്ത മാസം 21 തുടക്കമാകും. സംസ്ഥാനത്തെ ഈ വർഷത്തെ SSLC പരീക്ഷ അവസാനിച്ചു. അർജന്റീന 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.